മംഗള ഫ്രാൻസിസ് എഴുതുന്ന ലേഖനം ഭക്തി എവിടം വരെ എത്തി? ഭക്തിയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഭക്തർ ഏറെയുണ്ട്, പക്ഷേ വിശ്വാസികളില്ല. ദാനിയൽ അച്ഛന്റെ വചന സന്ദേശത്തിൽ ആവർത്തിച്ച് കേട്ട ഈ വാചകം എന്തുകൊണ്ടോ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ അസ്വസ്ഥത ഈശോയ്ക്ക് മുന്നിൽ തുറന്നു വച്ചു. ഈശോയെ, ഈ പറഞ്ഞത് ശരിയാണ്, ഭക്തർ വിശ്വാസികളുമല്ലേ? എന്റെ ഒരു ആശ്വാസത്തിനു വേണ്ടി കൂടി ചോദിച്ചതാണ് കേട്ടോ. പതിവ് പോലെ ഹൃദയം നിറഞ്ഞ ആ ചിരിയല്ലാതെ മറുപടിയായി ഈശോ ഒന്നും പറഞ്ഞില്ല. രണ്ട് ദിവസം കഴിഞ്ഞു കാണും. ഏറെ അസ്വസ്ഥതപ്പെടുന്ന ഒരു കൂട്ടുകാരിയെ കണ്ടുമുട്ടി. നന്നായി പ്രാർത്ഥിക്കുന്നയാളാണ്, എങ്കിലും കണ്ണുകളിൽ വല്ലാത്ത നിരാശ. സംസാരിച്ചപ്പോൾ നൂറ് പ്രശ്നങ്ങൾ, ജോലിഭാരം, കൊറോണ കാലമായതിനാൽ കുഞ്ഞിനെ സ്കൂളിൽ വിടാനാകുന്നില്ല, കുഞ്ഞും വീടും ജോലിയും ഭർത്താവിനും ജോലിഭാരം, ഇതിനിടയിൽ കോവിഡും ബാധിച്ചു, അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ. മാത്രമല്ല, ഇപ്പോൾ പുതിയ ജോലിയിലേക്ക് മാറി, ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകണം, പുതിയ താമസ സ്ഥലം കണ്ടെത്തണം, കുഞ്ഞിനവിടെ സ്കൂൾ കണ്ടെത്തണം, അങ്ങനെ അങ്ങനെ. എല്ലാറ്റിനുമുപരി പ്രായം കൂടുന്നു. രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. ഭർത്താവിൻ്റെയും അവളുടെയും മാതാപിതാക്കൾ അത് നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാം കൂടി ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. കാര്യമായ മറുപടികളൊന്നും പറയാതെ അവളെ കേട്ടുകൊണ്ടിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് അവളുടെ വാക്കുകളിൽ നിറയെ. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്റെ ഈശോയെ എന്ന് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പസമയത്തെ മൗനത്തിന് ശേഷം അവൾ അല്പം സങ്കടത്തോടെ ചില കാര്യങ്ങൾ കൂടി പങ്കുവച്ചു. കുഞ്ഞിന് 3 വയസ്സായപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു. മാതാപിതാക്കളും ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പോഴാണ് കമ്പനിയിൽ നിന്നും ഒരറിയിപ്പ് ലഭിച്ചത്. അടുത്ത 2 വർഷങ്ങളിൽ കാര്യമായി ലീവ് എടുക്കാതെ ജോലി ചെയ്താൽ പ്രമോഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന്. ആ പ്രതീക്ഷയിൽ രണ്ടാമത്തെ കുഞ്ഞെന്ന ചിന്ത തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. ഇപ്പോൾ 2 വർഷത്തിലേറെയായി പ്രമോഷനുമില്ല, ശമ്പളവും കൂട്ടിയില്ല, ഒടുവിൽ നിവൃത്തിയില്ലാതെ ജോലി മാറി. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അടുത്തൊരിടത്തും കിട്ടിയില്ല. കോവിഡ് കാലം കൂടി ആയതിനാൽ കൂട്ടിനാരുമില്ലാതെ കുഞ്ഞും വല്ലാതെ ഒറ്റപ്പെട്ടു. അല്പനേരം ഒരുമിച്ച് പ്രാർത്ഥിച്ചും വചനങ്ങൾ ഏറ്റുപറഞ്ഞും കുറച്ച് ആശ്വാസം തോന്നിയപ്പോൾ അവൾ തിരികെ പോയി. നെടുവീർപ്പോടെ തിരുഹൃദയ രൂപത്തിലേക്ക് നോക്കിയിരുന്നപ്പോൾ വീണ്ടും ആ വാചകം മനസ്സിലേക്ക് വന്നു. ഭക്തർ ഏറെയുണ്ട്, പക്ഷേ വിശ്വാസികളില്ല. അറിയാതെ ഹൃദയത്തിൽ നിന്നും വിളിച്ചുപോയി, ഈശോയെ. കുറേ നേരം കണ്ണുകളടച്ചിരുന്നു. ഒരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കാൻ സമയമായെന്ന ഈശോയുടെ സ്വരം അവർ മനസ്സിലാക്കിയതാണ്, പക്ഷേ വിശ്വസിച്ചില്ല. അന്ന് ആ കുഞ്ഞിനെ സ്വീകരിച്ചാൽ, അതിൻ്റെ പേരിൽ ലീവ് എടുത്താൽ പ്രമോഷൻ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടു. ഈശോയുടെ സ്വരത്തേക്കാൾ ഈ ലോകത്തിൻ്റെ സ്വരം അവർ വിശ്വസിച്ചു. ഫലമോ, ഒരർത്ഥത്തിൽ ഇതുതന്നെയല്ലേ ആദിമാതാപിതാക്കൾക്കും സംഭവിച്ചത്? ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നും 100% ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്. അന്ന് അവർ ഈശോയുടെ സ്വരം കേട്ട് അത് വിശ്വസിച്ച് കുഞ്ഞിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ പ്രതീക്ഷിച്ചതിലും എത്രയോ ഏറെ സന്തോഷവും സമാധാനവും ഇന്നവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. ആ വാക്കുകൾ മാറ്റൊലിക്കൊള്ളുന്നു. ഭക്തർ ഏറെയുണ്ട്, പക്ഷേ വിശ്വാസികളില്ല. ഒരു കോൺവെന്റിന്റെ സുരക്ഷിതത്വത്തിൽ അല്ലലുകൾ ഏറെയില്ലാതെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു പാവം കന്യാസ്ത്രീ ഈശോയുടെ സ്വരം കേട്ട് വിശ്വസിച്ച് എല്ലാം ഉപേക്ഷിച്ച് തെരുവിലിറങ്ങിയതിനാലല്ലേ പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയായി മാറിയത്? ഈ ലോകത്തിന്റെ കണ്ണിൽ അവർ അന്ന് ചെയ്തത് മണ്ടത്തരമായിരുന്നില്ലേ? എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഈശോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അത് തിരിച്ചറിയുന്നവർ, തിരിച്ചറിഞ്ഞാലും അത് വിശ്വസിക്കുന്നവർ, അതിനനുസൃതം പ്രവർത്തിക്കുന്നവർ വിരളമാണെന്നതല്ലേ യാഥാർത്ഥ്യം? എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? 2:14 ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നതുപോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. 2:26 ഭക്തരാണ് നമ്മളെല്ലാം. പക്ഷേ ഞായറാഴ്ചകളിലെ ട്യൂഷൻ ക്ലാസ് ഒഴിവാക്കി മക്കളെ ദേവാലയത്തിൽ കൊണ്ടുപോയാൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമോ എന്ന ഭയം. രാഹുകാലം നോക്കിയില്ലെങ്കിൽ വല്ല കുഴപ്പവും ഉണ്ടായാലോ എന്ന ഭയം. ഓഫീസിലെ ടേബിളിൽ ഒരു ക്രൂശിത രൂപം വെക്കണമെന്ന് മനസ്സ് പറയുന്നെങ്കിലും അങ്ങനെ വെച്ചാൽ മറ്റുള്ളവർ വർഗീയവാദിയായി കാണുമോ എന്ന ഭയം. പലരുടെയും സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഈശോയെക്കുറിച്ച് അവർക്ക് പറഞ്ഞുകൊടുക്കണമെന്ന് മനസ്സിൽ തോന്നുന്നെങ്കിലും അവർ എന്ത് കരുതുമെന്ന ഭയം. പുതിയ ഒരു ബന്ധം നല്ലതല്ലെന്ന് മനസ്സിൽ തോന്നുന്നെങ്കിലും അതിനോട് നോ പറയാൻ ഭയം. ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാനായി പ്രചോദനം ലഭിക്കുന്നെങ്കിലും കൂട്ടുകാർ സമൂഹം കളിയാക്കുമോ എന്ന ഭയം. ഈശോ അരുൾ ചെയ്ത ഒരു വചനം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ലൂക്ക 8:50.